ദക്ഷിണകാശി, രചന ശ്രീയനു, അവതരണം ഷാഹുൽ മലയും, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. ഞാൻ വിസിറ്റേഴ്സ് റൂമിന്റെ ആ ഭാഗത്തേക്ക് നോക്കിയതും എന്റെ നേരെ വരുന്ന ആളെ കണ്ണു ഞെട്ടി. ആകാശ്? ആകാശ് എന്റെ നേരെ നടന്നു വന്നു. സാറടുത്തുണ്ട്. ആകാശ് സാറിനെ നോക്കി. കാശിയേട്ടൻ? അവൻ പറഞ്ഞു. കാശിയേട്ടൻ എന്താ ഇവിടെ? അവൻ സാറിനോട് ചോദിച്ചു. ഏ, കാശിയേട്ടനോ? ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? എങ്ങനെ? എപ്പോ? എവിടെ വെച്ച്?
ഞാൻ ഇവിടെയാണ് ഇപ്പോ വർക്ക് ചെയ്യുന്നത്. ആകാശ് എന്തിവിടെ?
ഞാൻ അമ്മുവിനെ കാണാൻ.
അമ്മു?
ഓ സോറി, ദക്ഷിണയെ കാണാൻ. അവൾ എന്റെ മാമന്റെ മോളാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അമ്മു? ഞാൻ നിന്റെ അമ്മുവല്ല, ഈ കാശിയുടെ ദക്ഷിണ, കാശിനാഥന്റെ ദക്ഷിണ.
ആഹാ, ഇതാണോ നിന്റെ അമ്മു? ഷീസ് മൈ സ്റ്റുഡന്റ്.
എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. നിന്റെ അമ്മു, മൈ സ്റ്റുഡന്റ്, ആ വാക്കുകൾ മാത്രം എന്റെ ചെവിയിൽ മുഴങ്ങി.
എന്നാ നിങ്ങൾ സംസാരിക്കുക, എനിക്ക് അവർ ക്ലാസ് ഉണ്ട്.
എന്നെ കൊണ്ടുപോ, എന്റെ മനസ്സ് നിലവിളിച്ചു. ആകാശ് പറഞ്ഞു.
ഞാൻ രാവിലെ വീട്ടിൽ പോയിരുന്നു. നീ എന്താ ഇന്നേ ഇങ്ങോട്ട് വന്ന്?
എക്സാം ഉണ്ടായിരുന്നു.
എന്ത് എക്സാം?
ഇന്റേണൽസ്.
മെയിൻ എക്സാം ഒന്നുമല്ലല്ലോ. പനി നല്ലോ മാറിയിട്ട് വന്നാ പോരായിരുന്നു?
മാറി.
കാശിയായിട്ട് നിന്നെ പഠിപ്പിക്കുന്നുണ്ടോ?
ആ, എന്റെ ക്ലാസ് ഇൻചാർജാണ്. നിനക്കെങ്ങനെയാ സാറിനറിയാ?
അവിടെ ഞങ്ങളുടെ കോളനിയിലായിരുന്നു താമസം, പിന്നെ ഇങ്ങോട്ട് മാറിയതാ.
കാശിയേട്ടന്റെ ഏട്ടൻ കൈലാസ് ഒരു നായർപ്പണ്ണിനെ കല്യാണം കഴിച്ചു.
അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ ഇതും കൂടി ആയപ്പോ അവരവിടുന്ന് മാറി.
എന്തവസ്ഥ?
കാശിയേട്ടന്റെ അപ്പ, ഭാഗ്യമാമിയുടെ ഭർത്താവ് വിശ്വനാഥൻ, ഒരു ബിസിനസ്മാൻ ആയിരുന്നു. ബിസിനസ് പൊളിഞ്ഞപ്പോ ആള് മദ്യപാനം തുടങ്ങി. അതൊക്കെ നമ്മുടെ ആൾക്കാരുടെ വലിയ ചർച്ചയായി. ആളവിടെ ഓരോരോ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ തുടങ്ങി. അവസാനം ഇവർക്ക് അവിടുന്ന് പോകേണ്ട അവസ്ഥ വരെ വന്നു. അപ്പോഴാണ് ഒരു ആക്സിഡന്റിൽ വിഷമാമ മരിക്കുന്നത്. ആളുടെ മരണശേഷം ഒരുവിധം പ്രോബ്ലംസൊക്കെ സോൾവ് ആയി. പിന്നെ ഇപ്പോൾ കൈലാസേട്ടൻ ഒരു നായർപ്പണിയെ വിളിച്ചുകൊണ്ട് വന്നു. കെട്ടടങ്ങിയ പ്രോബ്ലംസൊക്കെ വീണ്ടും ആൾക്കെത്തി.
ഓ, അപ്പം അന്ന് ഞാൻ കൈ ചേർന്ന് അത്തയുടെ വീട്ടിൽ പോയപ്പോൾ അടുത്ത വീട്ടിൽ കണ്ട ബഹള അതായിരുന്നു. അവിടെയായിരുന്നോ സാറിൻ്റെ വീട്? ഞാൻ എത്ര വട്ടം അവിടെ പോയിരിക്കുന്നു, എന്നിട്ടൊന്നും ആളെ കണ്ടിട്ടേ ഇല്ല. എന്തായാലും ഞാൻ ഹാപ്പി. ഇനി ജാതി മാറി പ്രേമിച്ചെന്ന് മറ്റുള്ളവർ പറയില്ലല്ലോ.
നീ എന്താ ആലോചിക്കുന്നേ?
ഏയ്, ഒന്നുമില്ല. നീ എന്താ ഇവിടെ നിന്ന് ആലോചിച്ചതാ?
അമ്മു, നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണ്.
എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല.
സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെ അവനെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു. ഇതിപ്പോൾ എനിക്കൊരു സന്തോഷ വാർത്ത എത്തിച്ചല്ലേ.
ക്ഷമിച്ചേക്കാം,
ഞാൻ നിന്നെ കാണാൻ തോന്നിയപ്പോൾ വന്നു എന്നേ ഉള്ളൂ.
എന്നാ പോയിക്കോ, വിസിറ്റിംഗ് ടൈം കഴിയാനായി. അത്തയോടും മാമനോടും ആദ്യണ്ണനോടൊക്കെ എൻ്റെ അന്വേഷണം പറഞ്ഞേക്ക്.
അതും പറഞ്ഞ് ഞാൻ തിരിഞ്ഞിറന്നു. മനസ്സിലൊരായിരം ലഡുകൾ ഒരുമിച്ച് പൊട്ടി.
ക്ലാസ്സിലെത്തിയപ്പോൾ സീനി വെച്ചു. ആരായിരുന്നു അടി വിസിറ്റർ?
ആകാശ്.
അവനെന്തിനാ വന്ന്?
എന്നെ കാണാൻ.
എന്തിന്?
ആ,
അവനെന്താ പറഞ്ഞേ?
ഞാൻ അവളോട് അവൻ കാശി സാറെ കുറിച്ച് പറഞ്ഞൊക്കെ പറഞ്ഞു.
അതേതായാലും നന്നായി, ഒരു ടെൻഷൻ മാറിക്കിട്ടിയല്ലോ.
ഇനി ഒരു ടെൻഷൻ കൂടിയുള്ളൂ ഗംഗാമേ.
അതിൻ്റെ കാര്യത്തിൽ ഉടൻ ഞാനൊരു തീരുമാനത്തിലെത്തും.
എന്ത് തീരുമാനം?
വെയിറ്റ് ആൻഡ് സീ.
എന്താവോ എന്തോ.
വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി സാറിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ വാങ്ങാൻ.
സർ? എന്താ
ഫോൺ?
സാറ് ഫോൺ വേഗം ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു തന്നു.
സാറിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ഇത്രയും നേരം കിടന്നിരുന്ന എൻ്റെ ഫോണിനോട് എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നി.
എൻ്റെ ഫോണിന് സാറിൻ്റെ നെഞ്ചിൻ്റെ ചൂടായിരുന്നു.
ഫോൺ കിട്ടിയില്ലേ, പോയിക്കോ.
താങ്ക് യു സർ.
ഞാൻ ഫോണും കൊണ്ട് സീനുവിനെയും കുട്ടി ഹോസ്റ്റലിലേക്ക് പോയി. ബികോംകാർക്ക് ഞാൻ ഇത്ര ദിവസം ഇല്ലാതിരുന്ന സങ്കടം ഉണ്ടായിരുന്നു, അതങ്ങ് തീർത്തു കൊടുത്തു. അപ്പോഴേക്കും അച്ചു വിളിച്ചു. അവളുടെ കോളേജിലുണ്ടായ എക്സിബിഷൻ്റെ ഫോട്ടോസ് അയച്ചിട്ടുണ്ട്, അത് നോക്കാൻ പറഞ്ഞു. പിന്നെ എൻ്റെ അസുഖത്തെക്കുറിച്ച് ചോദിച്ചു. അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പയും അമ്മയും എല്ലാവരും സംസാരിച്ചു. ഞാൻ അവളോട് ആകാശ് എന്നെ കാണാമെന്ന കാര്യം പറഞ്ഞില്ല, അവൾക്ക് സങ്കടമാവും. അവൾ ഫോൺ വെച്ചപ്പോൾ ഞാൻ ഗ്യാലറി എടുത്ത് നോക്കി. അവളയച്ച ഫോട്ടോസൊക്കെ കണ്ടു. സ്ക്രോൾ ചെയ്തു പോയപ്പോൾ അതിൽ കണ്ട വേറെ രണ്ട് ഫോട്ടോസ് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കി. കാശി സാറ്, സാറിൻ്റെ സെൽഫി, അതും ഫോണിൽ ക്യാമറ ഫോട്ടോസ് ഫോൾഡറിൽ. അപ്പോൾ സാറിൻ്റെ ഫോണിൻ്റെ ലോക്ക് തുറന്നോ? എങ്ങനെ?
ഞാനെടുത്ത സാറിൻ്റെ ഫോട്ടോസ് സാറ് കണ്ടുകാണോ?
ദൈവമേ.
അപ്പോഴേക്കും ഒരു അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു. ദക്ഷ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്, സി യു ടുമോറോ, കാശി.
രാത്രി കിടന്നിട്ട് ഉറക്കമേ വന്നില്ല.
അടിവയറ്റിൽ നിന്നൊരു ആന്തല്. എന്താവും കാശി സാറിന് പറയാനുണ്ടാവുക?
ചിലപ്പോൾ ആകാശിൻ്റെ അമ്മുവിനോടായിരിക്കോ സംസാരിക്കാനുണ്ടാവുക.
വേണ്ട, എനിക്ക് ദക്ഷയായ മതി.
കാശിയുടെ ദക്ഷ.
കാശിയിൽ നിന്ന് ഇനിയൊരു തിരിച്ചുപോക്ക് ദക്ഷയ്ക്കില്ല.
കാശിയില്ലാതെ ദക്ഷ ഇനിയില്ല.
എൻ്റെ സാക്ഷാൽ കാശിനാഥ, അങ്ങ് പാർവതിയെ പ്രാണയിൽ പാകി നൽകി പ്രണയിച്ചില്ലേ? അതുപോലെ ഈ കാശിക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. ഇത്തവണ കൽപ്പാത്തി തേര് വലിക്കാൻ ഞാനും കൂടിക്കോളാം. എൻ്റേത് മാത്രമായി എനിക്ക് അങ്ങനെ തന്നേക്കണേ. എന്തൊക്കെയോ ആലോചിച്ച് എപ്പോഴൊന്ന് മയങ്ങിപ്പോയി. രാവിലെ സീനു വിളിച്ചിട്ടാണ് ബോധം വന്നത്. പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കോളേജിലേക്ക് ഒരു ഓട്ടമായിരുന്നു. മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചില്ല. സീനുവിനോടും ബികോംകാരനും പിറകെ വന്നാൽ മതി എന്ന് പറഞ്ഞു. സമയം 8:30 ആവുന്നേ ഉള്ളൂ. ഇത്ര നേരത്തെ പോയിട്ട് പോസ്റ്റ് ആവും എന്തോ. ആ പോയി നോക്കാം. ഞാൻ കോളേജ് ഗേറ്റ് എത്താനായതും ഒരു ബുള്ളറ്റ് വന്ന് എൻ്റെ മുമ്പിൽ നിന്നു. കാശി സാർ. സാർ കയറാൻ പറഞ്ഞു. എവിടെ കയറാൻ? ഞാൻ മിഴിച്ചു നോക്കി നിന്നു. വാ, വന്ന് വണ്ടി കയറി. ഞാനോ സാറിൻ്റെ പിറകിലോ? എങ്ങനെയോ കയറിക്കൂടി. വൺ സൈഡ് ഇരുന്നു. അങ്ങനെ ഇരുന്നൊന്നും ശീലമല്ല. പെട്ടെന്ന് ചാടിക്കറി ടു സൈഡ് ഇരുന്ന ആളെന്തെങ്കിലും വിചാരിച്ചാലോ. നേരെ പോയത് സ്നേഹതീരം ബീച്ചിലേക്കാണ്. അന്ന് അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ അപ്പയുടെ കൂടെ വന്നതാണ്. പിന്നീട് വരണമെന്ന് വിചാരിച്ചെങ്കിലും വരാൻ പറ്റിയിരുന്നില്ല. സാറ് ബൈക്ക് നിർത്തിയിറങ്ങി മുന്നോട്ട് നടന്നു. ഞാൻ പിന്നാലെയും. ആള് കടലിലേക്ക് നോക്കി ഒരേ നിൽപ്പാണ്. എനിക്കാണെങ്കിൽ ആൾക്ക് എന്താ പറയാനുള്ളതെന്ന വെപ്രാളവും. ആളിതാ കടൽ കാണാത്ത പോലെ നോക്കി നിൽക്കുന്നു. ഈ കടൽ കാണിക്കാനാണോ എന്നെ കൊണ്ടുവന്നേ? എനിക്കാണെങ്കിൽ തിരേണി തിരേണി മടുത്തു. അവസാനം സൈകിട്ട് ഞാൻ പറഞ്ഞു. ഇതിപ്പോ 75 ആയി.
എന്ത് 75?
അല്ല, തിര.
തിരയോ?
ആ കടൽ തിര, തിരമാല. ഞാൻ 75 എണ്ണി.
സീതക്ഷ, ഐ ഡോണ്ട് നോ ഹൗ ടു സേ.
ഓ, തുടങ്ങി. സീതക്ഷ, സീതനെയാ മുന്നിൽ ആഴക്കടലിൽ. ഇനി ഈ കടിച്ച പൊട്ടത്ത് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞാൻ അതിൽ പോയി ചാടും. എന്റെ ഭാവം കണ്ടിട്ടാണെന്ന് അറിയില്ല. സാറ് പറയാനുള്ളത് നിർത്തി. ഞാൻ അങ്ങനെ തന്നെ നോക്കി നിന്നു.
ദക്ഷ, എനിക്ക്.
അയ്യോ, ഒന്ന് പറഞ്ഞു തുളക്കുന്നുണ്ടോ? മനുഷ്യനിവിടെ നിന്ന് നിന്ന് കാല് കഴിച്ചു.
അത് ദക്ഷ, എനിക്ക് തന്റെ ഫോണിന്റെ പാസ്വേഡ് ഭയങ്കര ഇഷ്ടമായി. ജീവിതകാലം മുഴുവൻ അതുപോലെ നിന്റെ പേരിനൊപ്പം എന്റെ പേര് ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
എന്താ എന്താ പറഞ്ഞേ? ഞാൻ ആളെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കി. എനിക്കാകെ ബ്ലാങ്കായി. സാറിന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു.
ഒരുമാതിരി കൊച്ചുപിള്ളേരെ പോലെ ഐ ലവ് യു പറഞ്ഞ് കളിക്കാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അധികം ഡെക്കറേഷൻ ഒന്നുമില്ലാതെ ചോദിക്കുക. മിസ് ദക്ഷിണ ശ്രീനിവാസിന് മിസ്സിസ് ദക്ഷിണാകാശനാഥാവാൻ സമ്മതമാണോന്ന്?
സമ്മതം. ആൾ എന്നെ തന്നെ നോക്കി നിൽക്കുക. എൻ്റെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമല്ല. ഇപ്പോൾ ഈ കടലിലാണോ കാശിക്കാണോ ആഴം കൂടുതലെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കാശിക്കെന്ന്. ആൾക്ക് എന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴം എനിക്ക് ആ കണ്ണുകളിൽ കാണാൻ കഴിയുന്നുണ്ട്.
വാ, നമുക്കവിടെ പോയിരിക്കാം.
സാർ അവിടെയുള്ള ഒരു ബെഞ്ച് ചൂണ്ടി പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ബോധം വന്നത് വെയിലിന് ചൂട് കൂടി തുടങ്ങിയിരിക്കുന്നെന്ന്. സാറ് ബെഞ്ചിൻ്റെ അടുത്തേക്ക് നടന്നു. ഞാൻ പിന്നാലെയും. അവിടെ ഇരുന്ന് സാർ എന്നോട് പറഞ്ഞു.
ദക്ഷ, നീ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല എൻ്റെ. എൻ്റെ അച്ഛൻ.
അറിയാം സർ, അച്ഛൻ്റെ ബിസിനസ് പൊളിഞ്ഞത് സാറിൻ്റെ കുറ്റം കൊണ്ടാണ്. അല്ലല്ലോ. പിന്നെ ഏട്ടൻ മറ്റൊരു കാസ്റ്റിൽപ്പെട്ട പെൺകുട്ടി വിവാഹം കഴിച്ചത് സാറിൻ്റെ കുറ്റം കൊണ്ടാണ്. അല്ലല്ലോ. ഞാൻ സ്നേഹിച്ചത് സാറിനെയാണ്, സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ അല്ല.
നീ ഇപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയില്ല സ്നേഹിച്ചതെന്ന്? ആ ബാക്ക്ഗ്രൗണ്ടും കൂടി ഉൾപ്പെടുന്നതാണ് ഈ കാശി. നിനക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നിൻ്റെ ഫാമിലി?
ഇനി ഒന്നും പറയണ്ട. സാറിന് വേണ്ടി എത്ര കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ അതെൻ്റെ അപ്പയും അമ്മയും ആക്സെപ്റ്റ് ചെയ്യും. സാറിന് ഇനി എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. കുറച്ചു നേരം ആളൊന്നും മിണ്ടാതിരുന്നു.
ദക്ഷ,
സാറാണ്. ഇനി എന്താ വീണ്ടും ദക്ഷ?
എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് കേട്ടിട്ട് ഇനി മുന്നോട്ട് എന്ത് വേണമെന്ന് എനിക്ക് തീരുമാനിക്കാം.
പറയണ്ട, എനിക്കറിയാം.
എന്തറിയാം?
എന്റെ കൈ വലിച്ച് തിരിച്ചു ചതച്ച കാശിയോട് മഹാമനസ്കയായ ദക്ഷ ക്ഷമിച്ചിരിക്കുന്നു.
നീ ഇപ്പൊ എന്താ പറഞ്ഞേ?
എന്റെ കൈ വലിച്ച് തിരിച്ചു ചതച്ച കാശിയോട് മഹാമനസ്കയായ ദക്ഷ ക്ഷമിച്ചിരിക്കുന്നെന്ന്. സാറിനെ അത്ഭുതത്തോട് നോക്കി. ആ കണ്ണുകളിൽ കുറ്റബോധം എനിക്ക് കാണാൻ പറ്റി. ഞാൻ തുടർന്നു. ഞാനിതെങ്ങനെ അറിഞ്ഞെന്നല്ലേ. ഞാനും സീനും കൂടി ദേവി മാമിന്റെ വീട്ടിൽ പോയപ്പോ അരുൺ സാറും ഗംഗാമാമും കൂടിയുള്ള കോളേജ് ടൈമിലെ ഫോട്ടോ കണ്ടു. അപ്പൊ എനിക്ക് ആൾ പിടികിട്ടി. സത്യം പറഞ്ഞാൽ വെറുപ്പ് തോന്നി. അപ്പൊ എനിക്ക് ശരിക്കും ദേഷ്യവും സങ്കടമൊക്കെ വന്നു. അതാ ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോയത്. പിന്നെ ഞാൻ കുറെ ആലോചിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ദേഷ്യത്തിനും സങ്കടത്തിനും വെറുപ്പിനൊക്കെ മീതെയാണ് എന്റെ പ്രണയം.
ദക്ഷ, ഞാൻ അന്ന് എന്താ സംഭവിച്ചെന്ന് പറയാം. ഞാൻ ചെന്നൈയിലായിരുന്നപ്പോഴാണ് അമ്മ എന്റെ ഏട്ടൻ്റെ കാര്യം പറഞ്ഞ് വിളിക്കുന്നത്. ഏട്ടനൊരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു. കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. ഞങ്ങളുടെ കാര്യങ്ങളിൽ അറിയുന്ന ഏട്ടൻ തന്നെ അങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്തപ്പോൾ ശരിക്കും സങ്കടം തോന്നി. പിന്നെ അവിടെ അമ്മ ഒറ്റയ്ക്കായിരുന്നല്ലോ. പാവം, അച്ഛൻ കാരണം കുറെ അനുഭവിച്ച. അതിൽ നിന്നൊക്കെ ഒന്ന് കരകരി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലായത് ഒന്നും നോക്കിയില്ല. ഞാൻ വേഗം വീട്ടിലെത്തിയ മതിയെന്ന നിലയില അവിടുന്ന് പോകുന്നത്. നീ നിൽക്കുന്നതിന് മുമ്പ് ആ കമ്പിയിലാണ് ഞാൻ പിടിച്ചിരുന്നത്. നീ അവിടെ വന്നതോ നിന്നതോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മനസ്സ് മുഴുവൻ അമ്മയുടെ അടുത്തായിരുന്നു. അപ്പോഴേക്കൊരു കോൾ വന്നു.
അത് അറ്റൻഡ് ചെയ്ത് ഓർക്കാപ്പുറത്ത് ആ കമ്പിയിൽ വീണ്ടും പിടിച്ചു. നീ അവിടെ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചേയില്ല. നീ കൈവിടാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. പിന്നെ അപ്പോഴേക്ക് ആ ബസ് സ്റ്റാർട്ട് ചെയ്തില്ലേ, ബാലൻസ് എത്തി വീണ്ടും നിന്നെ കയറി പിടിച്ചു. അപ്പം നീ എൻ്റെ കാലി ചവിട്ടി. സത്യം പറയാലോ, എനിക്ക് നന്നായിട്ട് വേദനിച്ചു. ആ വേദന നിന്നുള്ള ദേഷ്യവും പിന്നെ അമ്മയുടെ കാര്യത്തിലുള്ള ടെൻഷനും കൂടി ആയപ്പോൾ ഞാൻ നിന്റെ കൈ പിടിച്ച് തിരിച്ചു. പക്ഷേ അന്ന് നീ എന്നെ നോക്കിയ നോട്ടുണ്ടല്ലോ, എന്നെ നെഞ്ച് പിടഞ്ഞുപോയി. ഞാൻ നിന്റെ കണ്ണുകൾ മാത്രമേ കണ്ടുള്ളൂ, ബാക്കിയൊക്കെ ഷാൾ കൊണ്ട് മൂടിക്കെട്ടിയിരിക്കായിരുന്നില്ലേ. പിന്നീടുള്ള രാത്രികളിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. കണ്ണടച്ച നിറഞ്ഞു തുമ്പി നിൽക്കുന്ന ആ കണ്ണുകളെ കാണും. ആ കണ്ണുകളുടെ ഉടമയെ കാണണം, മാപ്പ് പറയണമെന്ന് വിചാരിക്കാനായിട്ടല്ല, പറ്റിയില്ല. അവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറിയാൽ മതി എന്നുള്ള ചിന്തയിലായിരുന്നു പിന്നെ. അങ്ങനെയാ ദേവിയാൻ്റെ വഴി ഇവിടെ ജോലി കയറുന്നത്. ഇവിടെ വാടകൊരു വീടെടുത്തു. അന്ന് നീ ക്ലാസ്സിൽ ബോർഡിൽ എഴുതുമ്പോൾ എന്നെ തിരിഞ്ഞു നോക്കിയില്ലേ? അന്ന് എനിക്ക് തോന്നിയിരുന്നു ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണുകളുടെ ഉടമ നീയാണോ എന്ന്. പിന്നെ വീണ പറയട്ടാ, ഞാനെല്ലാം അറിഞ്ഞ്. നിനക്ക് എൻട്രൻസ് എഴുതാൻ പറ്റില്ലെന്നും നിന്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ കാരണമാണല്ലോ തകർന്നതെന്ന് കോർത്തപ്പോൾ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായി ഞാൻ. ഞാൻ സാറിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് സാറ് എൻ്റെ കണ്ണിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, പക്ഷേ അതിനെത്രയോ മുമ്പ് ഞാൻ നിന്നെ സ്നേഹിച്ച് തുടങ്ങിയിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ദേവ്യാനിയെ കാണാമെന്ന് ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു പാട്ട് കേൾക്കുന്നത്. ആരാ പാടുന്നതെന്ന് മാത്രം കണ്ടില്ല, ഇന്നാള് മ്യൂസിക് റൂമിൽ വെച്ചാ പിന്നെ ആ പാട്ട് കേൾക്കുന്നത്. അത് പാടുന്ന നീയാണെന്നും കൂടി അറിഞ്ഞപ്പോൾ എന്താ പറയുക, എനിക്കറിയില്ല. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിന്റെ ഓരോ നോട്ടത്തിലും ഭാവത്തിലും എനിക്ക് കാണായിരുന്നു നിനക്ക് എന്നോടുള്ള സ്നേഹം. പക്ഷെ പേടിച്ചിട്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറിയത്. നിന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് ഞാനാണെന്ന് അറിയുമ്പോൾ നീ എന്നെ വെറുക്കും. ബാക്കി പറയുന്നതിന് മുന്നേ ഞാൻ സാറിൻ്റെ വായ കുത്തി. ബാക്കി എനിക്ക് കേൾക്കണ്ട, കാരണം അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ കാശ് കിട്ടുമായിരുന്നില്ലല്ലോ. ഞാൻ സാറിനോട് പറഞ്ഞു, സാറൊന്നും പറയണ്ട, അതൊക്കെ സംഭവിച്ചുകൊണ്ടല്ലേ ഇപ്പം നമ്മൾ രണ്ടാളും ഇവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് സാറ് എന്നെ സാറിൻ്റെ മാറിലേക്ക് ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഐ ലവ് യു ദക്ഷ, ഐ ലവ് യു ദക്ഷ, ഐ ലവ് യു. ഞാനങ്ങ് വല്ലാതെയായിപ്പോയി. സാറങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താ പറയുക, ഞാൻ ആകാശത്തൂടെ പറന്ന് നടക്കുന്ന പോലെ തോന്നി. എത്ര നേരം അങ്ങനെ നിന്നു എന്നറിയില്ല.
ദക്ഷ, ഇങ്ങനെ നിന്നാൽ മതിയോ, ക്ലാസ്സിൽ പോകണ്ടേ?
വേണം, അതിനുമുമ്പ് എനിക്കൊരു കാര്യം വേണം.
എന്താ?
ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, എനിക്ക് എന്തെങ്കിലും തിന്നാ വാങ്ങി താ.
ഇതായിരുന്നു ഞാൻ വിചാരിച്ചു.
അയ്യണ, ആള് കൊള്ളാലോ, വാങ്ങിത്താ വല്ലതും തിന്നാൻ. വിഷമം ഞാനല്ലതാവും. സാർ എന്നെയും കൂട്ടി ബീച്ച് സൈഡിലുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. സാറും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലത്രേ, ഓരോ റോസ്റ്റ് കഴിച്ചു. അപ്പോഴാ എൻ്റെ വയറിൻ്റെ ആന്തരങ്ങ് നിന്ന്. സാറ് ചോദിച്ചു പോയാലന്നു. ആ ഞാൻ പറഞ്ഞു, ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു സാറ്. ഞാൻ പിന്നിൽ ഡബിൾ സൈഡായിരുന്നു. ഇനിയിപ്പോൾ ആര് പേടിക്കാനാ? സാറ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ആ കൺഫ്യൂഷനായി, സാറിൻ്റെ തോളിൽ പിടിക്കണോ വേണ്ടയെന്ന്. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ തോളിൽ കൈവെക്കാൻ കൈ നീട്ടിയതും സാറിൻ്റെ കൈ പിടിച്ച് സാറിൻ്റെ ഷോട്ടിൽ വെച്ചത് ഒന്നിച്ചായിരുന്നു. കോളേജ് എത്താറപ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടി നിർത്തുമോ?
എന്തേ?
അല്ല, ഞാനിനി നടന്നു പോയിക്കോളാം.
അതെന്താ?
അല്ല, ഇപ്പം തന്നെ ആരും ഒന്നും അറിയണ്ട.
എന്താ പേടിയുണ്ടോ?
എനിക്കോ? അത് ഈ കാശിയുള്ളപ്പോഴോ? അതല്ല, ഇപ്പോഴേ ഒരു സീന് ക്രിയേറ്റ് ചെയ്യണ്ട.
ആ എന്നാ ശരി.
സാറ് വണ്ടി നിർത്തി, ഞാൻ ഇറങ്ങി. സർ പിന്നെ?
കോളേജിൽ ആരും അറിയണ്ടെന്നല്ലേ, ഒരാൾക്ക് മാത്രം അറിയാം, അരുണിന്.
അമ്പട കള്ള, അപ്പൊ അരുൺ സാറിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? സാറിൻ്റെ മനസ്സ് വായിച്ച പോലെ പറഞ്ഞു.
എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് അരുണിന് അറിയാം, അതുപോലെ നിനക്ക് തിരിച്ചിഷ്ടമാണെന്ന് അവനും അറിയാം.
അയ്യോ, ഇനി ഞാനെങ്കിലും സാറിന് ഫേസ് ചെയ്യും?
അതൊന്നും സാറില്ല, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നിനക്ക് സീനും എങ്ങനെയാണോ അതുപോലെയാണ് എനിക്കവൻ.
സർ പിന്നെ? താനാദ്യം സാറെ വിളിയൊന്ന് നിർത്ത്. പിന്നെന്താ വിളിക്കണ്ടേ?
അതൊക്കെ നിന്റെ ഇഷ്ടം.
സാറേ പിന്നെ ഇന്ന് എന്നോട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കരുത്, ഇന്നലെ ഞാനൊന്നും പഠിച്ചിട്ടില്ല.
ആ ശരി, പക്ഷേ ഇതൊരു ശീലാക്കരുത്, മര്യാദക്ക് പഠിച്ചിട്ട് വന്നോണം. നിന്നെ നോക്കിക്കൊള്ളാന്നേ ഞാൻ എൻ്റെ ഫാദറിലോക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്, അത് നീ മറക്കണ്ട.
അപ്പോൾ അന്ന് മനഃപൂർവ്വമാണല്ലേ എൻ്റെ അപ്പയോട് ഞാൻ നോക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞേ. പാവ എൻ്റെ അപ്പ, ഈ ദുരുദ്ദേശമൊന്നും അപ്പക്ക് അറിയില്ലല്ലോ.
എന്താടി ആലോചിച്ചിരിക്കുന്നത്? ക്ലാസ്സിൽ പോടി.
ശരി കാശിയേട്ടാ. അതും പറഞ്ഞ് ഞാൻ നടന്നുപോയി.
ഒന്ന് നിന്നേ.
സാറിൻ്റെ അടുത്തേക്ക് ബൈക്ക് കൊണ്ട് വന്നു.
നീ ഇപ്പം എന്താ വിളിച്ചേ?
കാശിയേട്ടാന്ന്.
കാശിയേട്ടൻ? ആ
കൊള്ളാം, അത് മതി, ഇനി പോയിക്കോ. ഇങ്ങനെ എന്താ വട്ടായോ? ഞാൻ ചിരിച്ചുകൊണ്ട് കോളേജ് ഗേറ്റ് കടന്നുപോയി. ഞാൻ മെല്ലെ നടന്ന് ക്ലാസ്സിലെത്തിയപ്പോഴേക്കും കാശിയേട്ടൻ, അല്ലേ വേണ്ട ക്ലാസ്സല്ലേ, അപ്പൊ കാശി സാർ ക്ലാസ്സിലെത്തിയിരുന്നു. മേ കമിൻ സർ.
എന്താ ദക്ഷിണ, ഇന്നും ലേറ്റ് ആണല്ലോ, എന്തു പറ്റി?
ഏ ദക്ഷിണയോ? ഞാൻ ലേറ്റായതിന്റെ കാരണം മറ്റാർക്കും അറിയുന്നതിനേക്കാൾ അറിയുന്ന ആളല്ലേ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ?
ഇനി വല്ല ഡ്യുവൽ പേഴ്സണാലിറ്റിയും?
അത് ഞാൻ.
ആ ഇറ്റ്സ് ഓക്കെ, കേറുവാ, മേലിത് ആവർത്തിക്കരുത്.
ശരി സർ. ഞാൻ വേഗന്റെ സീറ്റിലിരുന്നു. സീനി ചോദിച്ചു, നീ ഇന്ന് നേരത്തെ പോകുന്നല്ലേ, എവിടെയായിരുന്നു? നിനക്കറിയില്ല സാറിന്റെ സ്വഭാവം, പിടിച്ച് കൊടയഞ്ഞതിന്റെ ഭാഗ്യം.
പിന്നെ
കൊടയാനിങ്ങി വരട്ടെ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും ഞാൻ. നീ എന്താ ഇപ്പൊ പറഞ്ഞേ? അപ്പോഴേക്കും സാറ് ചോദിച്ചു,
എന്താ രണ്ടാൾ കൂടെ ഒരു ഡിസ്കഷൻ?
ഞാൻ പറഞ്ഞു, സർ അത് ഞാൻ ഇവിടെ ഡൗട്ട് ചോദിച്ചാ.
എന്ത് ഡൗട്ട്? ഞാൻ ക്ലിയർ ചെയ്ത് തരാം.
അല്ല സർ, ആക്ട് രണ്ട് സീൻ രണ്ട് ബാൽക്കണി സീൻ എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല, അതൊന്നുകൂടി പറഞ്ഞുതരുമോ?
എന്നോടാ കളി, അത് മുമ്പത്തെ ക്ലാസ്സിൽ എടുത്തല്ലേ. ഇപ്പൊ നമ്മൾ ആക്ട് ഫൈവ് ആണ് നോക്കുന്നത്. ഇനിയിപ്പോ തനിക്ക് ആക്ട് ടു സീൻ ടു ഒന്നും മനസ്സിലായില്ലെങ്കിൽ ബ്രേക്ക് ടൈമിൽ സ്റ്റാഫ് റൂമിലേക്ക് വാ, ഞാൻ ഡീറ്റെയിലായി പറഞ്ഞുതരാം.
ഓക്കെ സർ. സാറ് വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങി. സീന് പറഞ്ഞു, എടി ബാൽക്കണി സീന് റോമിയോ ജൂലിയറ്റിനെ കിസ് ചെയ്യുന്ന സീനല്ലേ, അതിന്റെ ഇത്ര കൺഫ്യൂഷൻ?
അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, കാരണം നീ കുട്ടിയാണ്.
റോമിയോ ജൂലിയറ്റിന്റെ മരണ വാർത്ത അറിഞ്ഞ് ഓടിയെത്തുന്നതും കൗണ്ട് പാരീസിനെ കുത്തിക്കൊല്ലുന്നു, സ്വയം കുത്തി മരിക്കുന്നു. ഇതറിഞ്ഞ ജൂലിയറ്റ് റോമിയോ ഇല്ലാത്ത ലോകത്ത് തനിക്ക് ജീവിക്കണമെന്ന് കരുതി സ്വയം കുത്തി മരിക്കുന്നു കേട്ടപ്പോ എന്തോ ആദ്യമായി എന്റെ കണ്ണു നിറഞ്ഞു. റോമിയോനെയും ജൂലിയറ്റിനെയും പോലെ ഞാനും കാശിയേട്ടനും പിരിയേണ്ടി വരുമെന്നോർത്ത് എനിക്ക് സങ്കടം വന്നു. എന്റെ മുഖം കണ്ട് സാറിന് കാര്യം മനസ്സിലായി. സാറ് ക്ലാസ് എടുക്കുന്ന പോലെ പറഞ്ഞു,
ഇതൊന്നും കേട്ട് ആരും സങ്കടപ്പെടേണ്ട, ആഫ്റ്റർ ഓൾ ദിസ് ഇസ് എ ഡ്രാമ, എങ്ങനെയൊന്നും ആരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നില്ല.
അപ്പോഴേക്കും ആ അവർ കഴിഞ്ഞു. സാറ് പോവാനായി ബുക്ക് എടുത്ത് എന്നെ നോക്കി പറഞ്ഞു,
ദക്ഷിണ ബ്രേക്ക് ടൈമിൽ സ്റ്റാഫ് റൂമിലേക്ക് വാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ഡൗട്ട്സ് ഒക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യണം.
ജാങ്കോ പെട്ട്. ഇനി സാറ് ശരിക്കും എനിക്ക് ആ ഭാഗം മനസ്സിലായില്ലെന്ന് വിചാരിച്ചാണോ?
എന്തായാലും പോയേക്കാം.
സീനു ചോദിച്ചു, നീ എന്താ ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് നേരത്തെ പോകുന്നത്? എന്നിട്ട് എന്താ ക്ലാസ്സിലെത്താൻ വൈകിയേ? ഞാൻ പറഞ്ഞു, കാശിനാഥനെ കാണാൻ പോയി. ഇന്നെന്താ പ്രത്യേകത അമ്പലത്തിലൊക്കെ പോവാൻ?
മണ്ടി, അവൾ വിചാരിച്ച് ഞാൻ സാക്ഷാൽ കാശിനാഥനെ കാണാൻ പോയി എന്നാ. ഞാൻ പോയത് എന്നെ മാത്രം കാശിയെ കാണാനല്ലേ.
ഞാൻ ചോദിച്ചു, അല്ല പ്രവി ഇന്ന് ലീവാണോ? നീ പോയപ്പോൾ അവൾ വിളിച്ചിരുന്നു, അവളുടെ കാല് സ്ലിപ്പായി വീണ് ഉളുക്കി, അതുകൊണ്ട് ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞു. അയ്യോ പാവം, നാളെ പബ്ലിക് ഹോളിഡേ അല്ലേ, നമുക്ക് അവിടെ വീട്ടിൽ പോയാലോ? ആ പോവാ, ഞാൻ റെഡി. അവളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഭാവി ഭർത്താവിൻ്റെ വീട്, അവിടെ ഒന്ന് പോയി ഭാവി അമ്മായിയമ്മയെ ഒന്ന് കണ്ടേക്കാം. ഈ അവർ ദേവി മാമാണ്. മാം വന്നു, ക്ലാസ്സൊക്കെ എടുത്തു. ഇന്ന് തേർഡ് അവർ ക്ലാസ്സില്ല, സ്റ്റാഫ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ബ്രേക്ക് ടൈം ആയപ്പോൾ ഞാൻ സീനിനോട് ക്യാൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, സാറ് നിന്നോട് സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞ മറന്നോ?
പറഞ്ഞ പോലെ അങ്ങനെയൊന്നുണ്ടല്ലോ, എന്നാ പോയി കണ്ടേക്കാം.
ഇനി കണ്ടില്ലെന്ന് വേണ്ട. ഞാൻ അവളും കൂടെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. വഴിയിൽ വെച്ച് അവളെ ഒരു സീനെ ചേച്ചി എന്തോ ഒപ്പനയുടെ മറ്റേ കാര്യം പറഞ്ഞ് പിടിച്ചു നിർത്തി. ഞാൻ അവളോട് സാറിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ ആരെയും കാണാനില്ല, കാശി സാർ മാത്രമുണ്ട്.
സർ ആ പോരെ പോരെ.
എന്താ വരാൻ പറഞ്ഞേ?
നിനക്ക് എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു.
അത് ഞാൻ വെറുതെ. കാശിയേട്ടൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഷർട്ടിൻ്റെ കൈയൊക്കെ മടക്കി എൻ്റെ നേരെ വന്നു.
ആ നോട്ടത്ര ശരിയല്ലല്ലോ. ഞാൻ പിന്നിലേക്ക് നീങ്ങി, കാശിയേട്ടൻ മുന്നോട്ടു.
ലാസ്റ്റ് ഞാൻ ചുമലിൽ തട്ടി നിന്നു.
കാശിയേട്ടൻ രണ്ട് കൈയും എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.